एक मेम साहब है साथ में साहब भी है, मेम साहब सुंदर सुंदर है, साहब भी खूबसूरत है, दोनों पास पास है, बात खास खास है, दुनिया चाहे कुछ भी बोले बोले हम कुछ नहीं बोलेगा, हम बोलेगा तो बोलोगे के बोलता।
सुप्रभात, ഇന്ന് ഓഗസ്റ്റ് 28, ഇന്നൊരു ഓർമ്മ ദിവസമാണ്. ഡൽഹിയിലുള്ള വികാസ് പബ്ലിഷിംഗ് കമ്പനിക്ക് മാനുസ്ക്രിപ്റ്റ് കിട്ടിയ ദിനം മുതൽക്ക് പുസ്തകം വേഗം തന്നെ ഇറക്കാൻ വെമ്പലായിരുന്നു. പക്ഷേ തള്ളയെ ഭയമായിരുന്നതിനാൽ അച്ചടിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായില്ല. എമർജൻസി കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ട ഉടനെ കിതാബ് ഇറക്കി. റെമിനസൻസ് ഓഫ് ദ നെഹ്റു ഏജ്, പോടക വൃത്താന്തങ്ങൾ നിറഞ്ഞ 49 അധ്യായങ്ങൾ. കഥാകൃത്തിന് നെഹ്റു കുടുംബവുമായി 13 വർഷത്തെ തൊട്ടുരുമയുള്ള ബന്ധം ഉണ്ടായിരുന്നതിനാൽ കൃതി എഴുതാനുള്ള യോഗ്യതയെക്കുറിച്ച് ആർക്കും സംശയമില്ലായിരുന്നു. എഴുതി വന്നപ്പോൾ കാന്താരി ലേശം കൂടിപ്പോയില്ലേ എന്നുള്ള ചോദ്യം ന്യായമായും ഉണ്ടായി. തലതെറിച്ച ചില വിശദാംശങ്ങൾ ഏടുകളിലൂടെ വെളിച്ചത്തായപ്പോൾ 1909 തിരുവനന്തപുരം താലൂക്കിൽ ഒരിക്കലും സന്ധ്യാരാധന മുടക്കാത്ത നല്ലൊരു സുറിയാനി ക്രിസ്ത്യാനി കുടുംബത്തിലാണ് ജനനം. എന്നിട്ട് 72 വയസ്സിൽ ഇന്നത്തെ ദിവസമാണ് മരിച്ചത്. മുണ്ടപ്പള്ളിയിൽ ഉമ്മൻ മത്തായി, പത്രക്കാരുടെ സംക്ഷിപ്ത ഭാഷയിൽ പറഞ്ഞാൽ MO മത്തായി. അക്കാലത്തെ മറ്റു മലയാളികളെ കൂട്ട് വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലായി അല്ലറ ചില്ലറ ജോലികൾ ചെയ്തതിന് ശേഷം രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയ കാലത്ത് ആസാമിൻ്റെയും ബർമ്മയുടെയും അതിർത്തിയിൽ അമേരിക്കൻ റെഡ് ക്രോസിൽ തരക്കേടില്ലാത്ത ജോലിയിൽ പ്രവേശിച്ചു. യുദ്ധം അവസാനിച്ചപ്പോൾ ആരുടെയൊക്കെയോ ശുപാർശ മുഖേന മത്തായിയുടെ ഭാഗ്യനക്ഷത്രം തെളിഞ്ഞു. 1946 സാക്ഷാൽ നെഹ്റുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം കിട്ടി. ഔദ്യോഗികവും കമലാ നെഹ്റു മരിച്ചിരുന്നതിനാൽ ഗാർഹികവുമായ ചുമതലകൾ എല്ലാം നെഹ്റു കണ്ണടിച്ച് മത്തായി ഏൽപ്പിച്ചു. അങ്ങനെയാണ് കണ്ടതിനെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി ഈ മലയാളി സ്റ്റെനോയെ ആശ്രയിക്കേണ്ടി വരുന്നതും മത്തായിയാണതിൽ അടിച്ച ലോട്ടറിയെ ആർത്തിയോടെ പുണരുകയും ചെയ്തു. പുസ്തകത്തിൽ കുടുംബാംഗങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും താറടിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും നെഹ്റുവിനെ ആദരവോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവിഹിത ബന്ധങ്ങളെ പരാമർശിക്കുമ്പോൾ പോലും ബഹുമാന പുരസരമാണ്. മത്തായിച്ചൻ്റെ അഭിപ്രായത്തിൽ നെഹ്റുവിനുണ്ടായിരുന്ന അനേകം ബന്ധങ്ങളെ അവലോകനം ചെയ്തപ്പോൾ അവയിൽ ഏറ്റവും രമ്യവും പാവനവുമായിരുന്നത് 4 മാത്രമാണ്. വിക്രം സാരാഭായിയുടെ സഹോദരി മൃദുല, സരോജിനിയുടെ മകൾ പത്മനായിഡു, താന്ത്രിക് യോഗയിൽ ബ്ലാക്ക് ബെൽറ്റ് കയർത്തി ശ്രദ്ധ മാത, കൗണ്ടസ് എഡ്വീന മൗണ്ട്ബാറ്റൻ, ഉയരങ്ങളിൽ പറന്നിരുന്ന ചില വമ്പന്മാരുടെ ഉൾ രഹസ്യങ്ങൾ മത്തായി വിവരിക്കുന്നുണ്ട്. രാഷ്ട്രപതിയായി രാജേന്ദ്രപ്രസാദിനെ നിയമിക്കാൻ നെഹ്റുവിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു, മതപരമായ സഹിഷ്ണുതയുടെ കുറവ് കാരണം. പക്ഷെ ഒടുവിൽ ഭൂരിഭാഗം കോൺഗ്രസ്സുകാരുടെ ഹിതത്തിന് വണങ്ങേണ്ടി വന്നു. രാഷ്ട്രപതി ഭവനിൽ ജോലി ചെയ്തിരുന്ന എല്ലാ മുസ്ലിമുകളെയും സ്ഥലം മാറ്റിക്കലായിരുന്നു നമ്മുടെ പ്രഥമ രാഷ്ട്രപതിയുടെ പ്രഥമ ഉത്തരവ്. ഒടുക്കത്തെ കാപ്പിരിക്കറുപ്പ്, ഈനാം ബീച്ചിയെ കൂട്ടുള്ള തടിയൻ ചുണ്ടുകൾ, ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തിൽ വർണ്ണിക്കുന്ന മിസ്സിംഗ് ലിങ്ക് ആയിരുന്നിരിക്കണം ഇങ്ങേര്, മത്തായിയുടെ ദാക്ഷിണ്യമില്ലാത്ത നാടാർ വർണ്ണനയാണിത്. അതെ, കാമരാജ്. ഷി എന്ന തലക്കെട്ടിലൊരു ചാപ്റ്റർ കൂടി ഉണ്ടായിരുന്നു ഈ പുസ്തകത്തിൽ. പക്ഷെ അത് പബ്ലിഷ് ചെയ്തില്ലെങ്കിലും ആ ചാപ്റ്റർ ആണെന്ന് പറയപ്പെടുന്ന ഒരു സാധനം ഇൻ്റർനെറ്റിൽ അവിടെ ഇവിടെയായി കറങ്ങി നടപ്പുണ്ട്. പക്ഷേ ഫേക്കാണോ എന്ന് അറിയില്ല. അമ്മയില്ലാതെ വളർന്ന ഇന്ദ്രിയെ, പക്ഷി, തേനീച്ച എന്നുള്ള വിഷയത്തെക്കുറിച്ച് സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബേർഡ് ആൻഡ് ദ ബീസ് പഠിപ്പിച്ചത് മത്തായി ആണെന്നാണ് അതിൽ അവകാശപ്പെടുന്നത്. അതിൻ്റെ കൂടെ രസവന്തി മാസിക സ്റ്റൈലിൽ കുറേ വർണ്ണനകളും ഉണ്ട്. അതിന് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ആർക്കറിയാം. അത് പോട്ടെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇന്ത്യയുടെ മൂന്ന് പ്രധാനമന്ത്രിമാർ, നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൂവരുടെയും പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മൂന്നും തിരുവിതാംകൂർ നസ്രാണികളായിരുന്നു. എം ഒ മത്തായി, പി സി അലക്സാണ്ടർ, വിൻസെൻ്റ് ജോർജ്. മാളവുകാർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ഒരു തിരുവിതാംകൂർ കുമരകം നസ്രാണി.